പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് ശിഷ്യന്മാർ നൽകിയ വ്യത്യസ്തമായ ഉത്തരങ്ങൾ, അതോടൊപ്പം രണ്ടാമത്തെ ചോദ്യം, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്, ആ ചോദ്യത്തിനുള്ള ഉത്തരം, ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു പ്രയാണമാണ് നമ്മൾ ഈ പുതിയ പരമ്പരയിലൂടെ നടത്തുന്നത്. സുവിശേഷങ്ങളിലെ യേശു എന്ന് നമ്മൾ പേര് കൊടുക്കുന്ന ഈ പരമ്പര, യേശു ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് അനേകം ഉത്തരങ്ങൾ ഇന്ന് നിലവിലുണ്ട് എന്ന് നമുക്കറിയാം. യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി, യേശുവിനെ രക്ഷകനായി, ലോകരക്ഷകനായി അല്ല ഏകരക്ഷകനായി ഏറ്റുപറയുന്ന അനേകരുണ്ട്. യേശുവിനെ സൗഖ്യദായകനായി, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന പ്രവാചകനായി, വഴികാട്ടിയായി, മാർഗദീപമായി, പ്രകാശമായി അനേകം അനേകം പേരുകളിൽ കാണുന്നവരുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ യേശുവിനെ നമുക്ക് അറിയുക? 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ എന്തു മാർഗമാണുള്ളത്? ശിഷ്യന്മാർ നൽകുന്ന സാക്ഷ്യം ഒരു പ്രധാന മാർഗമാണ്. പക്ഷേ സമകാലിക ലോകം യേശുവിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു വച്ചിട്ടുണ്ടോ? യേശു എന്ന വ്യക്തിയെക്കുറിച്ച് സമകാലികർ പറഞ്ഞത് മനസ്സിലാക്കാൻ എന്തെങ്കിലും രേഖകൾ നമുക്കുണ്ടോ? ഈ ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിരന്തരമായി ലഭിക്കുന്ന പാരമ്പര്യത്തിനപ്പുറത്ത് എഴുതപ്പെട്ട എന്തെങ്കിലും രേഖകൾ, സമകാലിക ചരിത്ര രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം. ദ ക്വസ്റ്റ്യൻ അബൌട്ട് ദ സോഴ്സസ് അബൌട്ട് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ അറിവ് നൽകാൻ പര്യാപ്തമായ സ്രോതസ്സുകളെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇപ്രകാരമുള്ള ഉറവിടങ്ങളിൽ തേടി പോകുമ്പോൾ രണ്ടു തരത്തിലുള്ള ഉറവിടങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഒന്ന് മതാത്മകമായ ഉറവിടങ്ങളാണ്, മതാത്മകമായ രേഖകൾ. അത് അധിക പങ്കും ക്രൈസ്തവ രേഖകളാണ്. യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി ഏറ്റുപറഞ്ഞ, യേശുവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷികളായിത്തീർന്ന ശിഷ്യ സമൂഹം കാലക്രമത്തിൽ എഴുതി വെച്ച രേഖകളാണ് അധിക പങ്കും. ഇപ്രകാരമുള്ള രേഖകൾ യേശുവിനെക്കുറിച്ച് വളരെ വിശദമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. യേശുവിനെക്കുറിച്ച് അറിയാവുന്നതിൻ്റെ 99% ഇപ്രകാരമുള്ള രേഖകളിൽ നിന്നാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. ഈ രേഖകൾ യേശുവിൻ്റെ മരണത്തിന് ശേഷം അധികം താമസിയാതെ രൂപം കൊണ്ടവയുമാണ്. പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള രേഖകൾ നമ്മൾ കാണും ഈ തരത്തിൽ. ലേഖനങ്ങൾ എന്ന് പറയുന്ന പുതിയ നിയമഭാഗമാണൊന്ന്. വിശുദ്ധ പൗലോസ് താൻ സ്ഥാപിച്ച സഭയിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ രൂപം കൊണ്ട സാഹചര്യത്തിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും താൻ പ്രസംഗിച്ച യേശു ആരാണെന്ന് അവരെ വീണ്ടും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി, അവർ സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികമായ ഒരു ജീവിതം പടുത്തുയർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ എഴുതിയ ലേഖനങ്ങളാണ് പൗലോസിൻ്റെ 13 ലേഖനങ്ങൾ. അതുപോലെ തന്നെ വിശുദ്ധ പത്രോസ് എഴുതിയ 2 ലേഖനങ്ങൾ, യോഹന്നാൻ എഴുതിയ 3 ലേഖനങ്ങൾ, യാക്കോബ് എഴുതിയ 1 ലേഖനം, ഇങ്ങനെ ഉള്ള ലേഖനങ്ങൾ യേശുവിനെക്കുറിച്ച് നമുക്ക് ചില അറിവുകൾ നൽകുന്നുണ്ട്. ഈ ലേഖനങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് വിശുദ്ധ പൗലോസ് തെസലോണിക്കായാലും സഭയ്ക്കെഴുതിയ ലേഖനമാണ്, 1 ലേഖനം. ഏതാണ്ട് AD 48-49 കാലഘട്ടത്തിലാണ് എഴുതപ്പെടുക. യേശുവിൻ്റെ മരണം AD 30 സംഭവിച്ചു എന്നാണ് പൊതുവേ ചരിത്രകാരന്മാർ കരുതുന്നത്. അപ്പോൾ യേശുവിൻ്റെ മരണം കഴിഞ്ഞ് ഏതാണ്ട് 18-19 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ എഴുതപ്പെട്ട രേഖ നമുക്ക് ലഭിക്കുക. ഈ ലേഖന ഭാഗങ്ങളൊക്കെ എടുത്താൽ അവയിൽ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ലേഖനങ്ങളെല്ലാം കേന്ദ്രീകരിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനഘട്ടത്തിലാണ്, അവൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം. ഈ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളിലൂടെ നമുക്ക് മനുഷ്യവർഗത്തിന് ലഭിച്ച രക്ഷ, ഇതാണ് ലേഖനങ്ങളുടെ എല്ലാം മുഖ്യമായ ചർച്ചാവിഷയം. വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു വിശദീകരണമാണ് ഇവിടെ ലഭിക്കുന്നത് എന്ന് കരുതി അവ സത്യമല്ല എന്ന് വരുന്നില്ല. പക്ഷേ യേശുവിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശുവിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ലേഖനങ്ങൾ സഹായകമാകും. പക്ഷേ എന്താണ് യേശു ചെയ്തത്, എപ്രകാരമാണ് അവൻ ജീവിച്ചത്, അവൻ്റെ ജീവിതം എപ്രകാരമുള്ളതായിരുന്നു എന്ന് അന്വേഷിക്കുന്നവർക്ക് ലേഖനങ്ങളിൽ നിന്ന് അധികമൊന്നും കിട്ടില്ല. അവൻ മനുഷ്യനായി ജനിച്ചുവെന്നും പലസ്തീനായി ജീവിച്ചുവെന്നും പോന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകളേറ്റു മരിച്ചുവെന്നും മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റുവെന്നുമുള്ള വളരെ ചുരുക്കം കാര്യങ്ങൾ ലേഖനങ്ങളിൽ നിന്ന് കിട്ടും. ഈ ലേഖനങ്ങൾക്കപ്പുറത്ത് നമുക്ക് വ്യക്തമായ രൂപങ്ങൾ ലഭിക്കുന്നത് സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന നാല് ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന നാല് സുവിശേഷങ്ങൾ. ബൈബിൾ വിശദമായി പഠന വിഷയമാക്കിയവർ എത്തി നിൽക്കുന്ന നിഗമനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷമാണ് ചരിത്രപരമായി ആദ്യത്തേതെന്നാണ്. ഏതാണ്ട് AD 60 65 മധ്യേ എഴുതപ്പെട്ടു എന്നാണ് കരുതപ്പെടുക. യേശുവിൻ്റെ മരണം കഴിഞ്ഞ് 30-35 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സുവിശേഷം എഴുതപ്പെടുന്നത്. അതിനുശേഷം മത്തായിയും ലൂക്കായും AD 70-80 മധ്യേ, പിന്നീട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 80 ശേഷം, 80-90 ഇടയിൽ. ഇങ്ങനെ യേശുവിൻ്റെ മരണം മുതൽ ഏതാണ്ട് 30-60 വർഷങ്ങൾക്ക് മധ്യേ എഴുതപ്പെട്ട നാല് പ്രധാനപ്പെട്ട രേഖകളാണ് നമുക്ക് യേശുവിനെക്കുറിച്ച് അറിയാനായിട്ട് ബൈബിളിലുള്ളത്. സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന നാല് ഗ്രന്ഥങ്ങൾ. ഈ നാല് ഗ്രന്ഥങ്ങൾ പരസ്പരം അത്ര തന്നെ ബന്ധപ്പെടാതെ നാല് വ്യത്യസ്ത സാഹചര്യങ്ങൾ രൂപപ്പെട്ടതാണെന്ന് നമ്മൾ ഓർക്കണം. ഈ രേഖകളുടെ എല്ലാം വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം വിശ്വാസികൾ വിശ്വാസികൾക്ക് വേണ്ടി രചിച്ച രേഖകളാണ്. യേശുവിനെ കർത്താവും ക്രിസ്തുവുമായി ദൈവത്തിൻ്റെ പുത്രനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞൊരു സമൂഹമാണ് യേശുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഉത്ഥാന അനുഭവത്തിന് ശേഷമുണ്ടായ പുതിയ ഉൾക്കാഴ്ചകളുടെ വെളിച്ചത്തിലാണ് യേശുവിനെക്കുറിച്ച് അവർ എഴുതുകയും പറയുകയും ചെയ്യുക. അപ്പോൾ തങ്ങൾക്ക് ലഭിച്ച പുതിയ ഉൾക്കാഴ്ചകൾ യേശുവിൻ്റെ പരസ്യജീവിതകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ആ ഉൾക്കാഴ്ചകൾ ഈ പ്രതിപാദനത്തെ സ്വാധീനിക്കുന്നില്ലേ എന്ന് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വിശ്വാസികൾ എഴുതിയ ഒരു രേഖയാണിത്. വിശ്വാസികൾക്ക് വേണ്ടി തന്നെയാണ് എഴുതുന്നത്. പക്ഷെ വിശ്വാസികൾ വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയത് കൊണ്ട് അത് സത്യമല്ലാതാകണമെന്നില്ല. എങ്ങനെയാണ് തങ്ങൾ ഈ രേഖ രചിച്ചത്, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്നൊക്കെ ഇതിൻ്റെ കർത്താക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ലൂക്ക എഴുതിയ സുവിശേഷം. ലൂക്ക സുവിശേഷം എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ആദ്യത്തെ അധ്യായത്തിൽ. ലൂക്ക എഴുതിയ സുവിശേഷം 1:1-4 വാക്യങ്ങൾ. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ, ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. ലൂക്ക യേശുവിനെ നേരിട്ട് കണ്ടൊരു വ്യക്തിയല്ല, രണ്ടാം തലമുറക്കാരനായ ക്രിസ്ത്യാനി എന്ന് പറയാം. യേശുവിനെ നേരിട്ട് കണ്ടവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചൊരു വ്യക്തിയാണ് ലൂക്ക. അദ്ദേഹം എഴുതുന്നത് തങ്ങളുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളെക്കുറിച്ചാണ്. സംഭവിച്ച കാര്യങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാക്കാനും മനസ്സിലാക്കാനും അതുവഴി വിശ്വാസത്തിൽ ആഴപ്പെടാനും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് താൻ ഈ ഗ്രന്ഥ നിർമ്മാണത്തിന് തുടങ്ങുന്നത് എന്ന് ആരംഭത്തിലെ പറഞ്ഞു വയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ഗ്രന്ഥ നിർമ്മിതി നടത്തുമ്പോൾ, പുസ്തകം എഴുതുമ്പോൾ, അത് സ്വന്തം ഭാവനകൾക്ക് അനുസൃതമായി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചെഴുതുകയല്ല, മറിച്ച് വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരുമായിരുന്നവർ ആരംഭം മുതലേ ഏൽപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം സസൂക്ഷ്മം പരിശോധിച്ച് അതിൻ്റെ സത്യാവസ്ഥ വ്യക്തമായി അറിഞ്ഞതിന് ശേഷമാണ് രേഖപ്പെടുത്തുക എന്ന് സുവിശേഷകൻ പറയുന്നു. അപ്പോൾ ഏതെങ്കിലും കെട്ടുകഥകൾ ആസ്പദമാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കാനോ വേണ്ടി നടത്തിയതല്ല ഈ രചനകൾ. ഈ രചനകൾക്കൊരു ഉദ്ദേശമുണ്ട്. തങ്ങളുടെ ഇടയിൽ ജീവിച്ച് മരിച്ച യേശു ആരായിരുന്നു, യേശു എന്താണവൻ ചെയ്തത്, എന്താണവൻ പഠിപ്പിച്ചത്, ഇതിനെക്കുറിച്ച് വ്യക്തത ലഭിക്കണം. വരുന്ന തലമുറകൾക്ക് ഈ വ്യക്തത കൈമാറണം. വാക്ക് വാമൊഴിയായി കൈമാറി വരുമ്പോൾ ചിലപ്പോഴെല്ലാം വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാലക്രമത്തിൽ കൂട്ടിച്ചേർക്കലുകളും വെട്ടിക്കുറയ്ക്കലുകളും ഒക്കെ സംഭവിച്ചു എന്ന് വരാം. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആധികാരികമായി യേശുവിൻ്റെ പ്രബോധനങ്ങൾ, യേശുവിൻ്റെ വ്യക്തിപരമായ പ്രവർത്തനങ്ങൾ എഴുതി സൂക്ഷിക്കാനായിട്ട് സഭ തീരുമാനിക്കുക. അങ്ങനെ എഴുതി സൂക്ഷിച്ച നാലു ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. ഇപ്രകാരമുള്ള ഗ്രന്ഥരചനയെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. കൊരിന്തോസുകാർക്ക് എഴുതിയ അഥവാ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായത്തിൽ 1-3 വാക്യങ്ങളിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു: സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചതെന്നും വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പൗലോസ് കണ്ടുപിടിച്ച ഒരു കാര്യമല്ല ഇത്, തനിക്ക് കൈമാറിക്കിട്ടിയ ഒരു സാക്ഷ്യമാണ്. യേശുവിൻ്റെ കൂടെ ജീവിക്കുകയും യേശുവിൻ്റെ കൂടെ നടക്കുകയും യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും സാക്ഷികളാവുകയും ചെയ്ത ദൃക്സാക്ഷികളിൽ നിന്ന് നേരിട്ട് ലഭിച്ച കാര്യങ്ങളാണ് വിശുദ്ധ പൗലോസ് തൻ്റെ സഭയിൽ താൻ സുവിശേഷം പ്രസംഗിച്ചെടുത്തെല്ലാം അറിയിക്കുക. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം: ആദി മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും തൊട്ടനുഭവിച്ചറിയുകയും ചെയ്ത കാര്യങ്ങളാണ് സുവിശേഷകന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ നിയമഗ്രന്ഥങ്ങൾ എല്ലാം ദൃക്സാക്ഷി വിവരണം അഥവാ ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിച്ച സാക്ഷ്യത്തിൻ്റെ വിവരണങ്ങളാണ്. അപ്പോൾ ഇതാണ് യേശുവിനെ അറിയാനായിട്ട് നമുക്കുള്ള ഏറ്റവും വലിയ മാർഗം. നമ്മൾ ഓർക്കണം, ഈ ലേഖനങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു സമൂഹമുണ്ടായി. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ മരണവും ഉത്ഥാനവും കഴിഞ്ഞ ഉടനെ പുസ്തകരചനയിലല്ല ഏർപ്പെട്ടത്. നമ്മൾ ഓർക്കണം, അന്ന് എഴുത്തും വായനയും അറിയാവുന്നവരുടെ സംഖ്യ തുലവും വിരളമായിരുന്നു. എഴുത്ത് തന്നെ വളരെ ഭാരപ്പെട്ട ഒരു ജോലിയായിരുന്നു. ഇന്നത്തേതുപോലെ അച്ചടിയില്ലാതിരുന്നൊരു കാലം, കൈകൊണ്ട് പകർത്തി എഴുതുക എളുപ്പമല്ലാത്തൊരു സാഹചര്യം, എഴുതാനുള്ള ഉപകരണങ്ങൾ, എഴുതാനുള്ള കടലാസ് വളരെ വില കൂടിയ ഒരു വസ്തുവുമായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ എഴുത്തും വായനയും വശമായിരുന്നുള്ളൂ. എഴുതിയാൽ തന്നെ വായിക്കാൻ അധികം പേർക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ എഴുതപ്പെട്ട വചനത്തേക്കാൾ കൂടുതൽ വാചികമായി വാമൊഴിയായി കിട്ടുന്ന വചനത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ശിഷ്യന്മാർ ഞങ്ങൾ പോയെടുത്തെല്ലാം സുവിശേഷം പ്രസംഗിച്ചു. തങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്ത കാര്യങ്ങൾ അവർ വ്യക്തമായി മറ്റുള്ളവരോട് പറഞ്ഞു, തങ്ങളുടെ ജീവിത സാക്ഷ്യം. ഇങ്ങനെയുള്ള വാമൊഴിയായ സാക്ഷ്യത്തിലൂടെയാണ് യേശുവിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞത്. യേശുവിൻ്റെ മരണം 30 സംഭവിക്കുക. 30 കഴിഞ്ഞ് ഒരു 15 വർഷമാകുമ്പോഴേക്കും റോമാ സാമ്രാജ്യത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗത്തും ഈ സുവിശേഷം എത്തിക്കഴിഞ്ഞു. 50 നമ്മുടെ നാട്ടിലും ഈ സുവിശേഷം എത്തി, ഭാരതത്തിലും. ഇപ്പോഴേതാണ്ട് 20 കൊണ്ട് അന്നറിയപ്പെട്ടിരുന്ന ലോകത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിലെല്ലാം യേശുവിനെക്കുറിച്ചുള്ള വിവരം സുവിശേഷം എത്തിക്കഴിഞ്ഞു. സുവിശേഷം എത്തിയിടത്തെല്ലാം ചെറിയ ചെറിയ സമൂഹങ്ങളുണ്ടായി. ആ സമൂഹങ്ങൾ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെട്ടു. അപ്പോൾ യേശു ആരാണെന്നറിയണമെങ്കിൽ ക്രിസ്ത്യാനിയോട് ചോദിക്കുക. അവർക്ക് ലഭിച്ച പരമ്പരാഗതമായി കിട്ടിയ അറിവ് തലമുറ തലമുറയായി കൈമാറിക്കൊണ്ടേയിരുന്നു. അപ്പോൾ യേശുവിനെ അറിയാനായിട്ടുള്ള പ്രധാനപ്പെട്ട 2 നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. 1, ലിഖിതമായി നോക്കിയിട്ടിരിക്കുന്ന ബൈബിളിലെ പുതിയ നിയമത്തിലെ ഭാഗങ്ങൾ. 2, സമൂഹത്തിൻ്റെ പരമ്പരാഗതമായ അറിവുകൾ. റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഭാസമൂഹങ്ങൾ രൂപം കൊണ്ടു. ഈ സഭാസമൂഹങ്ങൾ തമ്മിൽ എപ്പോഴും അടുത്ത ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. തലസ്ഥാനമായ റോമിലും ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലും സിറിയയിലെ അന്തിയോക്കിയയിലും ഗ്രീസിലെ ഏഥൻസിലും എഫേസൂസിലുമൊക്കെ ജീവിച്ചിരുന്ന സഭാസമൂഹങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ വിശ്വസിച്ചിരുന്നു. അവരുടെ എല്ലാ മനസ്സിൽ നിറഞ്ഞു നിന്ന ക്രിസ്തു ചിത്രം ഒന്നു തന്നെയായിരുന്നു. റോമിൽ വെച്ച് സുവിശേഷം എഴുതിയ മർക്കോസും അലക്സാണ്ട്രിയയിലോ അന്തിയോക്കിയയിലോ വെച്ച് സുവിശേഷം എഴുതിയ ലൂക്കായും എഫേസൂസിലെഴുതിയ യോഹന്നാനും എല്ലാം ഒരേ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് പറയുക. അവരുടെ വിവരണങ്ങളിൽ കാതലായ വ്യത്യാസങ്ങളുമില്ല. പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഒന്നു തന്നെയാണ്. ഇപ്പോൾ 5,000-10,000 kilometers ദൂരത്ത് വസിക്കുന്ന സഭാസമൂഹങ്ങൾ ഏതാണ്ട് 20 വർഷത്തിനകം ഒരു വ്യക്തിയെക്കുറിച്ച് ഒരേ രൂപത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറും കണ്ടുപിടുത്തങ്ങളല്ല. ഏതാണ്ട് ഒരേ ആശയം ഒരേ രൂപത്തിലുള്ള ജീവിത ചരിത്രം രൂപപ്പെട്ടത് ഒരു ചരിത്ര സംഭവത്തിൽ നിന്നാണ് എന്ന് വ്യക്തമാണ്. സഭാസമൂഹത്തിനു വേണ്ടി ഗ്രന്ഥങ്ങൾ രചിച്ച ക്രിസ്തീയ സഭകൾ കാലക്രമത്തിൽ അനേകം ഗ്രന്ഥങ്ങൾക്ക് രൂപം കൊടുത്തു. എല്ലാ ഗ്രന്ഥങ്ങളും ഒരുപോലെ ആധികാരികത ഉള്ളതായിരുന്നില്ല. ബൈബിളായി പരിഗണിക്കപ്പെടുന്ന പുസ്തകങ്ങളുണ്ട്, പക്ഷേ ബൈബിളല്ല എന്ന് സഭ നിർദ്ദേശിച്ച് പുറന്തള്ളിയ ലിഖിതങ്ങളുണ്ട്. അനേകം ലേഖനങ്ങൾ, അനേകം സുവിശേഷങ്ങൾ 2-ഉം 3-ഉം 4-ഉം നൂറ്റാണ്ടുകളിൽ രൂപം കൊണ്ടിരുന്നു. മിക്കവാറും എല്ലാ അപ്പസ്തോൽമാരുടെയും പേരിൽ സുവിശേഷങ്ങൾ പ്രചാരത്തിൽ വന്നു. പ്രധാനപ്പെട്ട ശിഷ്യന്മാരുടെ പേരിലും സുവിശേഷങ്ങൾ വന്നു. പ്രധാനപ്പെട്ട ശിഷ്യർ ബർണബാസിൻ്റെ പേരിൽ ഒരു സുവിശേഷമുണ്ട്, അതുപോലെ തന്നെ തോമായുടെ പേരിൽ സുവിശേഷമുണ്ട്. മിക്കവാറും എല്ലാ അപ്പസ്തോൽമാരുടെയും പേരിൽ പലരുടെയും സാക്ഷ്യങ്ങൾ ആധികാരികമെന്ന് കരുതി പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് 2-3 നൂറ്റാണ്ടായപ്പോഴേക്കും ഇപ്രകാരമുള്ള ലിഖിതങ്ങളുടെ ബാഹുല്യം നിമിത്തം ആധികാരികമായ ഗ്രന്ഥങ്ങൾ ഏതാണെന്ന് നിശ്ചയിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇതിലേതാണ് യേശുവിനെ ആധികാരികമായി സത്യത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് എടുത്തു പറയുക ആവശ്യമായിട്ട് വന്നു. പല സമൂഹങ്ങളിൽ പല ചിത്രങ്ങൾ വന്നപ്പോൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടായി. അത് ആധികാരികമായി സഭയാണ് ചെയ്യുക. ഇപ്പോൾ യേശു ആരാണെന്നും യേശു എന്തു ചെയ്തുവെന്നും ആ ചെയ്തികളും പ്രബോധനങ്ങളും എവിടെയാണ് നമുക്ക് സത്യസന്ധമായി കണ്ടെത്തുക എന്നും യേശുവിൻ്റെ സഭ, അപ്പസ്തോല സമൂഹത്തിൻ്റെ പിന്തുടർച്ചാവകാശമുള്ള സഭ ആധികാരികമായി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് പുതിയ നിയമത്തിൽ 27 ഗ്രന്ഥങ്ങൾ എന്ന ആശയം കടന്നു വന്നത്. 4 സുവിശേഷങ്ങൾ മാത്രമേ സുവിശേഷങ്ങളായി സ്വീകരിക്കപ്പെട്ടുള്ളൂ. മറ്റു പലതും സുവിശേഷങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും ആധികാരികതയില്ലാതെ പുറന്തള്ളപ്പെടുകയായിരുന്നു. ഒന്നുകിൽ അതിശയോക്തി കലർത്തിയവയാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രബോധനത്തോടോ ജീവിതത്തോടോ വിശ്വസ്ത പുലർത്താത്തതാണ്. ഉദാഹരണത്തിന്, യേശുവിൻ്റെ ശൈശവകാലത്ത് യേശു അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നതായി പറയുന്ന സുവിശേഷങ്ങളുണ്ട്. കളിമണ്ണ് കൊണ്ട് പ്രാവിൻ്റെ രൂപം ഉണ്ടാക്കി അതിനെ ഊതുമ്പോൾ അത് പറന്നു പോകും എന്ന് പറയുന്ന സുവിശേഷങ്ങൾ, അതുപോലെ അതിശയോക്തി കലർത്തിയ ഒരുപാട് സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷങ്ങളുണ്ട്. യേശുവിൻ്റെ പ്രവർത്തനത്തെ തന്നെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്ന സുവിശേഷങ്ങളുമുണ്ട്. ഇതൊക്കെ 2-3 നൂറ്റാണ്ടുകളിലെ അപഭ്രംശങ്ങളാണ്, പിൽക്കാലത്ത് വന്ന കണ്ടുപിടുത്തങ്ങളാണ് എന്ന വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് സഭ അവയെ സുവിശേഷങ്ങളുടെ പട്ടികയിൽ പെടുത്താത്തത്. പക്ഷേ ഇവയൊക്കെ ഇന്ന് സുവിശേഷങ്ങളായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പലരും. അതുകൊണ്ട് ആധികാരികമായി ഏതാണ് സുവിശേഷം, ഏതാണ് ബൈബിള് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആർക്കാണ് അതിന് അധികാരമുള്ളതെന്ന് അറിയുകയും ചെയ്യണം. ഇപ്രകാരമുള്ള സുവിശേഷങ്ങളും ആധികാരിക ഗ്രന്ഥങ്ങളും മാത്രമല്ല, ഇതിനപ്പുറത്ത് ബൈബിളിന് പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ലിഖിതങ്ങൾ യേശുവിനെ കുറിച്ചുണ്ടോ, നമ്മൾ അത് അടുത്ത ചർച്ചയിൽ പഠന വിഷയമാക്കുന്നതാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങനെ അടുത്തറിയാനുള്ള ശ്രമത്തിൽ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അങ്ങയെക്കുറിച്ച് ആധികാരികമായി ഞങ്ങൾക്കറിവ് നൽകുന്ന സുവിശേഷങ്ങളും മറ്റ് വിശുദ്ധ ഗ്രന്ഥങ്ങളും വിശ്വസിക്കുന്നതിനും അവ നൽകുന്ന പ്രബോധനം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. തെറ്റും ശരിയും വേർതിരിച്ചറിയാനായി ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറന്നു തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന പിതാവേ അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ.